السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കാൻ അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക എന്നത് ഏതൊരു മുസ്ലിമിന്റെയും ഈമാനിൽ വർധനവുണ്ടാക്കുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അത് ഒരു തവണയെങ്കിലും ആശയം മനസ്സിലാക്കി അർത്ഥമറിഞ്ഞുകൊണ്ട് വായിക്കുക എന്നത് ഓരോ മുസ്ലിമും ചെയ്തിരിക്കേണ്ട കാര്യവുമാണ്. അതിന് സഹായിക്കുന്ന രൂപത്തിൽ ചെറിയ വിശദീകരണത്തോടുകൂടി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വായിച്ചു പോവുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വലിയ വിശദീകരണങ്ങളോ വളരെ നീണ്ട തഫ്സീറോ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുകയില്ല. സാധ്യമാകുമെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഖുർആൻ ഒരു തവണ അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സഹായിക്കുന്ന രൂപത്തിൽ സാധിക്കുമെങ്കിൽ ഓരോ ആഴ്ചയും ഖുർആനിലെ ഒരു പേജ്, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അര പേജെങ്കിലും അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ ഏതാണ്ട് വിശദീകരണം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ തഫ്സീറിന്റെ ക്ലാസ് മുന്നോട്ട് പോവുക. അതല്ലാതെ നമ്മൾ ധാരാളം സമയം ഓരോ ആയത്തുകൾക്കും മുന്നിൽ അതിൻ്റെ അർത്ഥവും വിശദീകരണവും അതിലുള്ള ആയിരക്കണക്കിന് പാഠങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഇത് വളരെ നീണ്ടുപോകും. അതുകൊണ്ട് ഒരാവർത്തി ചുരുങ്ങിയ രൂപത്തിൽ ഖുർആൻ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആകത്തുക, അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം എന്താണ്, ഏറ്റവും ലളിതമായ വിശദീകരണം എന്താണ്. അതുകൊണ്ട് അറബി കുറച്ചൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സഹായകരമാകുന്ന ഗ്രന്ഥമാണ് തഫ്സീറുൽ മുയസ്സർ എന്ന ഗ്രന്ഥം. സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ അവർ ഒരുമിച്ചുകൂടി വിശ്വാസ കാര്യങ്ങളിലും ഫിഖിലുമെല്ലാം പ്രാവീണ്യമുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ധാരാളം പരിശോധനകൾക്കും ധാരാളം പഠനങ്ങൾക്കും ശേഷം എഴുതിയ ചുരുങ്ങിയ തഫ്സീറാണത്. ഒരു മുസ്ഹഫ് അതിൻ്റെ പേജിന്റെ വലുപ്പം മാത്രമേ ഈ തഫ്സീറിനുള്ളൂ. ഖുർആനിന്റെ മുസ്ഹഫ് നമ്മുടെ കയ്യിലെടുത്താൽ അതിന്റെ വലുപ്പം എത്ര ഉണ്ടായിരിക്കും, അത്രയായിരിക്കും ഈ തഫ്സീറിന്റെ വലുപ്പം.
അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? ഖുർആനിന്റെ ആയത്തുകൾ അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് ആ ആയത്തുകളിൽ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കി പോവുക എന്നതാണ് ഇൻഷാല്ലാ നമ്മുടെ തഫ്സീറിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ തഫ്സീർ കേട്ടതിന് ശേഷം ആരെങ്കിലും കുറച്ച് അറബി അറിയുന്ന ആളുകളാണെങ്കിൽ തഫ്സീറുൽ മുയസ്സർ വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും വിശദീകരണങ്ങളും ചർച്ചകളും തെളിവുകളും അതിനുള്ള മറുപടികളും ഇതൊന്നും നമ്മുടെ ഈ തഫ്സീറിന്റെ ക്ലാസ്സിൽ ഇൻഷാല്ലാ ഉണ്ടായിരിക്കുകയില്ല. പരമാവധി നമുക്ക് ലളിതമായി ഖുർആനിന്റെ ആയത്തുകൾ നിസ്കാരത്തിൽ പിന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ, മനസ്സിലാക്കാൻ അറിയാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്തിൽ നിന്ന് തന്നെ നാം ആരംഭിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ അവതരിപ്പിച്ച ഏറ്റവും മഹത്തരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്തുകൊണ്ടാണ് അൽഫാത്തിഹ എന്ന് അതിന് പേര് വന്നത്? ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ അത് ആരംഭിക്കുന്ന ആദ്യത്തെ സൂറത്ത്, പ്രാരംഭ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് സൂറത്തു അൽ ഫാത്തിഹ എന്ന് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മക്കിയായ സൂറത്തുകൾ. മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുൻപ് അവതരിക്കപ്പെട്ട സൂറത്തുകളാണ്. മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. സൂറത്തുൽ ഫാത്തിഹ മക്കിയായ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ മക്കയിൽ അവതരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്കു മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. ഈ സൂറത്ത് ധാരാളം പേരുകൾ ഈ സൂറത്തിനുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്നതാണ് അതിന്റെ ഏറ്റവും പ്രസിദ്ധവും പ്രശസ്തവുമായ പേര്, സൂറത്തു അൽ ഫാത്തിഹ. അതല്ലാതെയും അനേകം പേരുകൾ ഈ സൂറത്തിനുണ്ട്. അതിൽ പ്രസിദ്ധമായ ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ, അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ്. ഉമ്മുൽ ഖുർആൻ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹ അതിന്റെ പ്രസിദ്ധമായ പേരുകളിലൊന്നാണ്. അതിന് കാരണം ഉമ്മുൽ ഖുർആൻ എന്ന പേര് ഈ സൂറത്തിന് ലഭിക്കാനുള്ള കാരണം, ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാവ് എന്നാണ് അല്ലെ. ഖുർആനിന്റെ മാതാവ്, അല്ലെങ്കിൽ ഖുർആനിന്റെ ആശയങ്ങളെല്ലാം ചുരുങ്ങിയ രൂപത്തിൽ ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നതിനാലാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ രണ്ട് പേരായി, ഒന്ന് അൽ ഫാത്തിഹ, രണ്ട് ഉമ്മുൽ ഖുർആൻ. മൂന്നാമതുള്ള പേര് അസ്സബ്ഉൽ മസാനി. അസ്സബ്ഉൽ മസാനി അത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. അസ്സബ്ഉൽ മസാനി. അസ്സബ്ഉൽ മസാനി എന്ന പേര് അതിന്റെ വിശദീകരണമായി പല അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രബലമായ ഒരു അർത്ഥം ഏഴ് ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ എന്നാണ്. സബ്ഉ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഴ്, അൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നത്, സദൃശ്യമുള്ളത് എന്നൊക്കെയാണ്. അസ്സബ്ഉൽ മസാനി എന്ന് പറഞ്ഞാൽ ഏഴ് ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ ഉള്ള സൂറത്ത് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം ആ പേര് ഈ സൂറത്തിന് വരാൻ കാരണം? ഈ സൂറത്തിലെ ആയത്തുകൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെ അനവധി തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഓരോ നിസ്കാരത്തിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തുകൾ ആവർത്തിച്ചു പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അസ്സബ്ഉൽ മസാനി എന്ന് ഈ സൂറത്തിന് പേര് വന്നത്. അപ്പൊ അത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സബ്ഉൽ മസാനി. നാലാമത്തെ പേര് അർറുഖ്യ. അർറുഖ്യ, റുഖ്യ എന്ന് പറഞ്ഞാൽ മന്ത്രം അല്ലെ. മന്ത്രിക്കാൻ ഏറ്റവും സഹായകമായ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഒരു യാത്രക്കിടെ വിഷം തീണ്ടിയ ഒരു ഗോത്ര നേതാവിനെ കണ്ടുമുട്ടി. ആ നാട്ടിലുള്ള ആളുകൾ, നിങ്ങളിൽ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നയാളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ മന്ത്രിക്കാം. അത് നീണ്ട കഥയാണ്, അതിന്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അമുസ്ലിമായ, മുസ്ലിമല്ലാത്ത, കാഫിറായ, മുഷ്രിക്കായ ആ ഗോത്ര നേതാവിന് ഈ സഹാബി സൂറത്തുൽ ഫാത്തിഹ മാത്രം മോദി മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യന്റെ വിഷം ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവിടുത്തോട് സംഭവങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അദ്റാക അന്നഹാ റുഖ്യ, നിനക്ക് എങ്ങനെ മനസ്സിലായി അത് റുഖ്യയാണ് എന്ന്? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന് അർറുഖ്യ എന്ന പേര് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ ഒന്നാണ് അസ്സലാ. അസ്സലാ എന്ന പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്ന ഹദീസ് എന്താ പറയാ? ഹദീസുൻ ഖുദ്സിയുൻ, ഖുദ്സിയായ ഹദീസ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി, എനിക്കും എന്റെ അടിമക്കും ഇടയിൽ സ്സലാത്തിനെ ഞാൻ രണ്ടായി തിരിച്ചിരിക്കുന്നു, രണ്ട് ഭാഗമാക്കിയിരിക്കുന്നു. അവിടെ ഖസംതുൽ ഫാത്തിഹ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ഖസംതു സ്സലാ. ഫാത്തിഹയെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് സ്സലാ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ, സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ആദ്യ പകുതി അല്ലാഹുവിനെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബുദ്, ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചാണ്. പിന്നെ അതിനുശേഷമുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകളായ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. إياك نستعين وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين എന്ന് തുടങ്ങുന്ന പിന്നീടുള്ള ആയത്തുകളെല്ലാം നമുക്ക് വേണ്ടിയാണ്. ഇൻഷാല്ലാ നമ്മൾ തഫ്സീർ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹദീസിൽ സൂറത്തുൽ ഫാത്തിഹയെ വിശേഷിപ്പിച്ച പേര് അസ്സലാഹ് എന്നാണ്. അസ്സലാഹ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്തായ സൂറത്തു അൽ ഫാത്തിഹക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹയുടെ മറ്റൊരു പേര് അഷിഫാഉ എന്നാണ്, രോഗശമനം, ശമനൌഷധം. അഷിഫാഉ എന്നത് നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന വാക്കാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദി ബിൽ ബാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. രോഗിയെ സന്ദർശിച്ചാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. അപ്പോൾ ഷിഫ, രോഗശമനമാണ് ഈ സൂറത്ത്. രോഗമായി കഴിഞ്ഞാൽ ഈ സൂറത്ത് കൊണ്ട് മന്ത്രിച്ചു നോക്കുക, അത്ഭുതപ്പെടുത്തുന്ന ഫലം ഈ സൂറത്ത് നിങ്ങൾക്ക് നൽകും. എന്തു വലിയ രോഗമാകട്ടെ, എന്തു വലിയ രോഗമാകട്ടെ, സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് നിങ്ങൾ മന്ത്രിച്ചു നോക്കുക, രോഗത്തിന് വലിയ മാറ്റം കാണുന്നത് നിങ്ങൾക്ക് പ്രകടമായി കാണാൻ സാധിക്കും. ഒരു തവണയല്ല, രണ്ട് തവണ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്തുൽ ഫാത്തിഹ ഷിഫാഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വന്ന മുർസലായ ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉൻ മിൻ കുല്ലി ദാ, സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ഷിഫാഅാണ്. അപ്പോൾ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ ചില പേരുകളാണിത്. ഇത്രയധികം പേരുകൾ ഈ സൂറത്തിനുണ്ട് എന്നതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്ത്? ഖുർആനിലെ സൂറത്തുകളിൽ ഈ സൂറത്തിന് മഹത്തരമായ പദവിയുണ്ട്. അറബി ഭാഷയിൽ പൊതുവെയും ഇസ്ലാം ദീനിൽ പ്രത്യേകമായും ഒരു കാര്യത്തിന് പേരുകൾ അധികരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ മഹത്വം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഏറ്റവും അധികം പേരുകളുള്ളതാർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക سميت به نفسك او علمته احدا من خلقك او استأثرت به في علم الغيب عندك ان تجعل القران ربيع قلبي ونور صدري وذهاب همي. لا പ്രാർത്ഥന നമുക്കറിയാം, വിഷമം സംഭവിച്ചാൽ, പ്രയാസം, മനസ്സിന് ടെൻഷൻ ബാധിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ, എല്ലാ പേരുകൾ കൊണ്ടും, സമ്മൈത ബിഹി നഫ്സക, ആ പേര് നീ നിനക്കിട്ട പേരുകളാണ്, നീ നിന്നെ വിളിച്ച പേരുകളാണ്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു പേരുണ്ട് എങ്കിൽ ആ പേരുകൾ കൊണ്ടും. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത അവന്റെ പേരുകളിൽ ഏതു പേരാകട്ടെ ആ പേരുകൾ കൊണ്ടൊക്കെ أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك الله هو നിന്റെ علم الغيب നീ രഹസ്യമായി സൂക്ഷിച്ച പേരുകൾ അപ്പോൾ ധാരാളം പേരുകളുണ്ട് ചില ആളുകൾ ചോദിച്ചേക്കാം 99 പേരല്ലേ അള്ളാഹുവിനുള്ളൂ ഇല്ല 99 പേരുകൾ അള്ളാഹുവിനുണ്ട് അതിൽ കൂടുതലും പേരുകളുണ്ട് 99 പേരുകൾ പ്രത്യേകമാക്കപ്പെട്ട പേരുകളാണ് ആ പേരുകൾ പഠിച്ചാൽ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്കും പേരുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നലില്ലാഹി 99 അസ്മ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് മൻ അഹ്ഫാഹ ദഖല ജന്ന ആരെങ്കിലും അത് മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കും അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് ആകെ 99 ഉള്ളൂ എന്നല്ല മറിച്ച് ആ 99 പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ് അതിനപ്പുറത്തേക്കും പേരുകളുണ്ട് ശരി അപ്പോൾ അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട് അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവൻ നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേരുകളുണ്ട് അവിടത്തേക്ക് മുഹമ്മദ് അഹ്മദ് മാഹി ഹാഷിർ ആഖിബ് ധാരാളം പേരുകളുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിനെ അത് സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ എത്ര പേരുകളുണ്ട് ധാരാളം പേരുകളുണ്ട് അൽ ഖുർആൻ അൽ കിതാബ് അൽ ഫുർഖാൻ അസ്-സിക്ർ ഖുർആനിന്റെ പേരുകളാണ് ധാരാളം പേരുകളുണ്ട് സൂറത്തുൽ ഫാത്തിഹ അതിനും ധാരാളം പേരുകളുണ്ട് എന്താണ് അത് അർത്ഥമാക്കുന്നത് ഫാത്തിഹക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാണത് അതുകൊണ്ട് സഹോദര സൂറത്തുൽ ഫാത്തിഹ നീ നന്നായി പഠിക്കണം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഓരോ നിസ്കാരത്തിലും നീ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കണം സലഫുകളിൽ ചിലർ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ മുന്നോട്ട് കടക്കാൻ സാധിക്കാതെ കരഞ്ഞ് കരഞ്ഞ് നിസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എത്ര മഹത്തരമായ ആയത്താണത് അതിനു മുൻപിൽ മുന്നോട്ട് കടക്കാൻ പറ്റാതെ അവർ കരഞ്ഞു കരഞ്ഞ് നിസ്കാരം ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകാറുണ്ടായിരുന്നു സലഫുകളിൽ ചിലർ അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ നന്നായി നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതവുമായി അടുത്ത ബന്ധമുണ്ടാകേണ്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ ശരി സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കൊണ്ടാണ് എങ്കിലും നമ്മുടെ തഫ്സീർ ഇന്ന് ആരംഭിക്കുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുൻപ് നാം ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അൽ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ രണ്ട് അൽ ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ അപ്പോൾ ഈ അഊദുവിനെ കുറിച്ചും ബിസ്മിയെ കുറിച്ചും ചുരുങ്ങിയ രൂപത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അഊദുവും ബിസ്മിയും സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല അഊദുവും ബിസ്മിയും സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തു മുതലാണ് അതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ ഒരാളായ അബൂ സഈദിനിൽ മുഅല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു മസ്ജിദിൽ നിന്ന് നീ പുറത്തു പോകുന്നതിന് മുൻപ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താണ് വാഗ്ദാനം അബൂ സഈദ് മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദിന്റെ കയ്യും പിടിച്ച് മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോവാൻ അപ്പൊ അബൂ സഈദ് പറഞ്ഞു നബിയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഏതാണ് ഏറ്റവും മഹത്തരമായ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ ഫാത്തിഹ റസൂലുള്ള എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അപ്പൊ ഫാത്തിഹ ആരംഭിക്കുന്നത് അവിടെ മുതലാണ് وهي السبع المثاني والقران العظيم الذي اوتيته اداغنو السبع المثاني اداغنو എനിക്ക് നൽകപ്പെട്ട അൽ ഖുർആനുൽ അദീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബിയെ പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ഹംദു മുതലാണ് ഫാത്തിഹ ആരംഭിക്കുന്നത് എങ്കിലും അതിനു മുൻപ് നമ്മൾ ഔദുവിനെ കുറിച്ചും ബിസ്മിയെ കുറിച്ചും ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കുകയാണ് ഒന്നാമത്തേത് ഇസ്തിആദത أعوذ بالله من الشيطان الرجيم എന്ന വാക്കാണ് ഇസ്തിആദ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് ഇസ്തിആദത്ത് രക്ഷ ചോദിക്കുക എന്നതാണ് ഇസ്തിആദത്തിന്റെ അർത്ഥം. ഔദ് എന്ന് പറഞ്ഞാൽ രക്ഷ ചോദിക്കലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ ഇസ്തിആദത്ത് വിശദീകരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ പേടിക്കുന്നുണ്ട് എങ്കിൽ ആ വസ്തുവിനും നമുക്കുമിടയിൽ ഒരു മറ വെച്ച് അതിൽ നിന്ന് രക്ഷ ചോദിക്കലാണ് ഇസ്തിആദത്ത്. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ചെറിയ കുട്ടികൾ. കുട്ടികൾ എന്തെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ, കണ്ടു പേടിച്ചു കഴിഞ്ഞാൽ നേരെ ഉമ്മയുടെ പിന്നിൽ പോയിട്ട് ഉമ്മാനെ മറവാക്കി വെക്കും. എന്നിട്ടാണ് ആ കുട്ടി പേടിക്കുന്നതിനെ എത്തി നോക്കുക. ഇസ്തിആദത്തിൽ സംഭവിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മഹത്തരമായ കാര്യമാണ്. നാം ഭയക്കുന്ന നമ്മുടെ ശത്രുക്കളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ശത്രു ഷെയ്ത്താനാണ്. എന്താണ് ഈ ശത്രുവിന്റെ പ്രത്യേകത? ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഷെയ്ത്താൻ, ഈ ശത്രു, അവനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, എന്നാൽ നമ്മളെ അവന് കാണാൻ സാധിക്കും.